പ്രൈസ് ഗോഡ്. ഒരു പുരോഹിതനും പ്രവാചകനുമായിരുന്ന എഹെസ്കേലിനെ യഹൂദന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ പ്രവാസിയായി പാർത്ത സ്ഥലത്ത് തന്നെ യഹോവ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. ദൈവം തിരഞ്ഞെടുത്തവന് ദൈവദർശനവും തുടർന്ന് ദൈവ നിയോഗവും ലഭിക്കുന്നു. ഈ പുതുവർഷം ദൈവിക ദർശനത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടെ നമുക്കും ആരംഭിക്കാം. അതിനായി ഇന്നത്തെ തിരുവചന ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എഹെസ്കേൽ പ്രവചനം 1:1. എസക്കിയേൽ chapter 1:1. ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യദർശനങ്ങളെ കണ്ടു. സ്വർഗം തുറന്നു ഞാൻ ദിവ്യദർശനങ്ങളെ കണ്ടു. ഹൗ ടു പ്രൊക്വയർ വിഷൻ ഫ്രം ഗോഡ്. ദിവ്യദർശനം പ്രാപിക്കുന്നത് എങ്ങനെ? വെയിൽസിലെ ദരിദ്രനായ ഒരു നെയ്ത്തുകാരൻ്റെ മകളായിരുന്നു മേരി ജോൺസ്. 8-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട മേരിക്ക് ബൈബിൾ വേണമെന്ന് അടങ്ങാത്ത മോഹമുണ്ടായിരുന്നു. പല ഭവനങ്ങളിൽ കൂലിവേല ചെയ്തുണ്ടാക്കിയ പണം പിതാവിൻ്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കേണ്ടതായി വന്നു. അവൾ ആഗ്രഹത്തോടെ ബൈബിൾ വാങ്ങിക്കാനായി സൂക്ഷിച്ച പണമായിരുന്നു അത്. നിരാശയാകാതെ വീണ്ടും അവൾ അധ്വാനിച്ചു, പണമുണ്ടാക്കി. അപ്പോഴാണ് വെൽഷ് ഭാഷയിലുള്ള ഒരു ബൈബിൾ വളരെ ദൂരെ ഒരു ഭവനത്തിലുണ്ടെന്നറിവാനിടയായത്. തൻ്റെ കൈകളിലെത്തുന്ന ബൈബിളിൻ്റെ ദർശനം ദൂരം പിന്നിടുവാനുള്ള ശക്തി അവൾക്ക് നൽകി. തൻ്റെ സമ്പാദ്യം മുഴുവൻ വീട്ടുടയവൻ്റെ പാദത്തിൽ വെച്ച് വെൽഷ് ബൈബിളിനായി അവൾ കരഞ്ഞ് യാചിച്ചു. മനസ്സലിഞ്ഞ ഉടമ ആ ബൈബിൾ അവൾക്ക് നൽകി. അങ്ങനെ ആ ബൈബിൾ ആഗ്രഹിച്ച അനേകർക്കായി ആരംഭിച്ച പ്രസ്ഥാനമാണ് ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയായി പിന്നീട് മാറിയത്. ദൈവം ഒരാളെ ഒരു കാഴ്ച കാണിച്ചാൽ അവനെത്തേണ്ടിയിടത്ത് നിശ്ചയമായും അവനെ എത്തിച്ചിരിക്കും. പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും രാജാക്കന്മാർക്കുമായിരുന്നു ദൈവം തൻ്റെ ശുശ്രൂഷകൾ നൽകിയിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ എല്ലാ ശുശ്രൂഷയും എല്ലാവർക്കുമായി ദൈവം നൽകിയിരിക്കുന്നു. കാരണം നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. അതുപോലെ തന്നെ നാം ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന അവൻ്റെ സ്ഥാനാപതികളായ പ്രവാചകന്മാരുമത്രേ. കെബാർ നദീതീരത്ത് പ്രവാസിയായി കഴിഞ്ഞിട്ടും തൻ്റെ മകന് വേണ്ടി ദൈവം സ്വർഗത്തിൻ്റെ വാതൽ തുറന്നു. ഉയരത്തിലേക്ക് നോക്കുന്നവന് മാത്രമേ ആ കാഴ്ച കാണാൻ കഴിയുകയുള്ളൂ. ഉയരത്തിലേക്ക് നോക്കുന്നവനു വേണ്ടിയാണ് സ്വർഗം തുറക്കുന്നതും ദിവ്യദർശനങ്ങൾ പ്രത്യക്ഷമാകുന്നതും. അപ്പോസ്തല പ്രവൃത്തി 7:55-56 ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തി 7:55-56. സ്തേഫാനോസിനെ ഉപദ്രവിക്കുവാൻ കൂടിയ ജനം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ സ്വർഗത്തിലേക്ക് നോക്കി. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്വർഗീയ ദർശനം കാണുവാൻ ഭാഗ്യം ലഭിച്ചവൻ. ദിവ്യദർശനങ്ങൾ എന്നാൽ ദൈവത്തിൻ്റെ ദർശനമാണ് എന്നാണ് അർത്ഥം. ദൈവത്തെ കാണാത്തവന് അന്നും ഇന്നും എന്നും ദൈവികനായി ജീവിക്കുവാൻ കഴിയുകയില്ല. ഒരു ലൗകികൻ ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കാതെ ലോകത്തെ കാണുവാനാണ് ആഗ്രഹിക്കുന്നത്. വിളിയും നിർദ്ദേശവും ലഭിച്ച അബ്രഹാം കനാൻ യാത്രയ്ക്ക് മുമ്പ് തന്നെ ദൈവത്തെ കണ്ടു. 12:1-3 വാക്യങ്ങളിൽ മോശ ദൈവത്തെ കണ്ടത് ശുശ്രൂഷയ്ക്കായി മിസ്രയീമിലേക്ക് പോകും മുൻപ് തന്നെയായിരുന്നു. 3:4-6 വാക്യങ്ങളിൽ യോഹന്നാൻ ആത്മവിവശതയിൽ ദൈവത്തെ കണ്ടു. 4:2 ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായിരുന്നു. സിംഹാസനത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചയും യോഹന്നാൻ കണ്ടു. അപ്പോൾ ഉയരത്തിലേക്ക് നോക്കുന്നവന് മാത്രമേ സ്വർഗീയ ദർശനങ്ങളെ കാണുവാൻ കഴിയുകയുള്ളൂ. പ്രിയ കുഞ്ഞുങ്ങളെ, പരസ്യമായി ഒരു ജോലിക്ക് പുറപ്പെടും മുൻപ് രഹസ്യമായി ക്രിസ്തുവിൻ്റെ മുൻപിൽ മുട്ടുമടക്കുക. അതായത്, നിങ്ങൾ ഒരു ജോലിക്കായി ഇറങ്ങും മുമ്പേ രാവിലെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുക. വിളിയും തിരഞ്ഞെടുപ്പും നൽകിയവനെ ദർശനങ്ങൾ നൽകി ഒരുക്കിയെടുത്തിട്ടേ ഓരോ ജോലിയും ദൈവം ഏൽപ്പിക്കുകയുള്ളൂ. ഒരു പ്രവൃത്തിക്ക് വേഗത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ പരാജയമായി പോകും. അതിനാൽ പ്രവൃത്തി ചെയ്യാൻ പുറപ്പെടും മുമ്പ് ദൈവത്തോടുള്ള ബന്ധത്തിലായി സ്വർഗീയ ദർശനം സാധ്യമാക്കുക. അനേക സംസ്ഥാനങ്ങൾ വെട്ടിപ്പിടിച്ച അഹശ്വരേശിൻ്റെ സിംഹാസനത്തിന് മുകളിൽ എത്തുവാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ഹാമാൻ. ഹാമാനെ ഭയമില്ലാതെ പ്രാർത്ഥനയിൽ നേരിടുന്ന മൊർദ്ദെഖായിക്കും രാജ്ഞി സ്ഥാനത്ത് നിന്ന് നീക്കിയ വസ്തിക്ക് പകരം ശുദ്ധീകരണത്തോടും ദർശനത്തോടും വന്ന എസ്തേറിനും കൂട്ടർക്കും ദൈവം പുതുവഴി തുറന്നു നൽകി. കാരണം ദർശനമുള്ളവർ പ്രശ്നം കേട്ടപാടെ പരിഹാരത്തിന് ഇറങ്ങുകയില്ല. ഇവിടെ ദർശനമുള്ളവളായ എസ്തർ പ്രശ്നം അറിഞ്ഞപ്പോൾ അതിൻ്റെ പരിഹാരത്തിന് ഇറങ്ങാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പുറപ്പെടുകയായിരുന്നെന്ന് എസ്തർ 4:15-16 വാക്യങ്ങൾ കാണാം. നിങ്ങളുടെ പലവിധമായ പ്രശ്നങ്ങൾ കഠിനമെന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കാതെ എസ്തറിനെ പോലെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പുറപ്പെടുവാൻ തയ്യാറാണോ? എങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ദർശനം ലഭിക്കേണ്ട സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. എൻ്റെ ഭവനം, എൻ്റെ ജോലിസ്ഥലം, ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ അതിന് പറ്റിയ സ്ഥലമാണോ, ഇങ്ങനെയൊന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളം മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. പ്രവാസിയായി കഴിയുമ്പോഴാണ് കേബാർ നദീതീരത്ത് വെച്ച് എഹെസ്കേലിന് ദിവ്യ ദർശനം ലഭിച്ചത്. ദിവ്യ ദർശനം ഒരു പ്രത്യേക ശക്തി നമ്മിലേക്ക് പകരുന്നു, കൂടാതെ പാപബോധവും നമുക്ക് നൽകുന്നു. യെശയ്യാ പ്രവാചകൻ സ്വർഗം തുറന്നതും സിംഹാസനസ്ഥനുമായ കർത്താവിനെ കണ്ടപ്പോഴാണ് തൻ്റെ ശുദ്ധിയില്ലാത്ത അവസ്ഥയെക്കുറിച്ച് മനസ്സിലാകുന്നത്. സെറാഫുകളിൽ ഒരുവൻ അധരങ്ങളെ കൊടിലുകൊണ്ടെടുത്ത് അധരങ്ങളെ കൊടിലുകൊണ്ടെടുത്ത അഗ്നിയാൽ തൊട്ടപ്പോൾ പാപപരിഹാരമായി എന്ന് യെശയ്യാവിൻ്റെ 1-8 വരെയുള്ള വാക്യത്തിൽ കാണാം. അപ്പോഴാണ് ആരെ അയക്കേണ്ടു എന്ന ചോദ്യത്തിന് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന മറുപടി വന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് തൻ തൻ്റെ വേലയ്ക്കായി അനേകരെ ആവശ്യമുണ്ട്. അവൻ ചോദിക്കുകയാണ്, മക്കളെ, ആരെയാണ് ഞാൻ അയക്കേണ്ടുന്നത്? ആർ എനിക്ക് വേണ്ടി പോകും? ഇന്ന് ആ വിളി കേൾക്കാനുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. കാരണം എല്ലാവരും സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് ആലോചിക്കുന്നവർ. എന്നാൽ എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ എന്നെ കരുതുമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴിയാത്രയിൽ നിശ്ചയമായി അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അടിയനിതാ അടിയനെ അയക്കണമെന്ന് നമുക്കും ധൈര്യമായിട്ട് പറയാം. യെഹെസ്കേൽ പ്രവാചകനും ദിവ്യ ദർശനം കണ്ട ശേഷം ശക്തിയേറിയ ദൈവനിർദ്ദേശത്തിന് വേണ്ടി പുറപ്പെട്ടു. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ നാമമഹത്വത്തിനായി അടിയങ്ങളെ അയക്കണമെന്ന്. ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ദർശനമെന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് തകർത്ത് കളയുവാൻ സാത്താൻ എപ്പോഴും കടന്നു വരും എന്ന് മറന്നു പോകരുത്. അപ്പോൾ സാത്താനെ ആട്ടിപ്പായ്ക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം. ഭയമുള്ളിൽ തന്ന് ദർശനത്തെ സാത്താൻ തകർക്കും. അതുകൊണ്ട് മുൻപിൽ എന്ത് വിഷയം വന്നാലും നാം ഭയപ്പെടുവാൻ പാടില്ല. പ്രിയ സഹോദരങ്ങളെ, ദർശനമുള്ളവരായി പുതുവർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിന് തീരുമാനമെടുക്കുക. ഞാൻ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് പുതിയ കാഴ്ചപ്പാടോടെ ദൈവിക മഹത്വം കണ്ടവനായി പ്രവേശിക്കുമെന്നൊരു തീരുമാനമെടുക്കുക. അതുപോലെ തന്നെ ആത്മീയ മണ്ഡലം ദർശനമുള്ളവരുടെ അഭാവം മൂലം നശിച്ചു പോകാതിരിക്കുവാനും പ്രാർത്ഥിക്കുക. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാ ആത്മീയ മണ്ഡലം ദർശനമില്ലാത്തവരാൽ കുത്തി നിറയപ്പെട്ടു എന്നുള്ളത്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദർശനമില്ലാത്തവരെ മാറ്റി ദർശനമുള്ളവരെ ആത്മീയ ലോകത്തിലേക്ക് അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിൽ മാത്രമേ ചുറ്റിൽ ഉള്ളവരിലേക്കും അത് പകരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിനായി ദൈവം നമ്മോട് കൃപ ചെയ്യട്ടെ. കർത്താവിനോട് ചേർന്നുള്ള ഒരു പുതിയ വർഷത്തിനായി ഒരുങ്ങുക. പ്രിയ കുഞ്ഞുങ്ങളെ, bible study.co.in നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. ഈ വർഷത്തിലെ നിരാശയും ഭാരവുമായി പഴയ ഓർമ്മകളായി പുതിയ വർഷത്തിലേക്ക് കാല് ചവിട്ടാതെ പഴയതിനെ ഉപേക്ഷിക്കുക. പഴയതൊന്നും നിങ്ങൾ ഓർക്കരുത്. പുതിയത് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അടുക്കൽ സന്തോഷത്തോടെ കടന്നു ചെല്ലുക. ദിവ്യ ദർശനം കാണുവാൻ നിങ്ങളുടെ തലകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുക. മുകളിലേക്ക് നോക്കുന്നവനെ സ്വർഗീയ ദർശനം കാണുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിക്കരുതെന്ന മുന്നറിയിപ്പ് ഞങ്ങൾക്ക് തന്ന കർത്താവേ, പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുന്നതിനായി നന്ദി. ദൈവിക ദർശനത്തോട് നല്ല പ്രവൃത്തി ചെയ്യുന്നവരായി അനേകരെ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്നവരായി തീരുവാൻ, വിശ്വസ്തരായി അങ്ങയുടെ പോർക്കളത്തിൽ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവിൽ നിലനിന്ന് ആത്മാവിൽ വളർന്ന് അനേകരെ ആത്മാവിങ്കലേക്ക് നയിക്കുന്നവരായിരിക്കാൻ, ആ നീരുറവയുടെ അരികിലേക്ക് എല്ലാവരെയും എത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ആമേൻ. bible study.co.in വേണ്ടി ഈ ഒരു വർഷം ദൂതുകൾ അർപ്പിക്കുവാൻ അവതരിപ്പിക്കുവാൻ എനിക്ക് അവസരം തന്ന ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ഒരു വർഷക്കാലം ഞങ്ങളെ ശ്രവിച്ച ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളെയും, ഒരു പ്രാവശ്യമെങ്കിലും ഇത് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ എല്ലാവരെയും ദൈവമേ അനുഗ്രഹിക്കണേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും ബലവും ശക്തിയും നൽകി ആത്മനിറവോടെ പുതുവർഷത്തെ വരവേൽക്കുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ. bible study.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.